الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. نعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. نشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا. اللهم صل على محمد وعلى ال محمد وبارك على محمد وعلى ال محمد كما صليت وباركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. ايها الناس اوصيكم واياي اولا بتقوى الله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا ايها الذين امنوا لا تجعلوا بطانه من دونكم لا تتخذوا بطانه من دونكم لا يخلونكم اخبارا ودوا ما عنتم قد بدت البغضاء من افواههم وما تخفي صدورهم اكبر قد بينا لكم الايات لعلكم تتفكرون. صدق الله العظيم. ബഹുമാന്യരായ സഹോദരിമാരെ സഹോദരന്മാരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, സത്യവിശ്വാസികൾ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ, അവൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ ഉടനീളം അനുസരിച്ച് പാലിച്ച് മുത്തഖികളായി ജീവിക്കുവാൻ ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഞാൻ വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും തഖ്വയോടുകൂടി ജീവിക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിനും ഇസ്ലാമിക സമൂഹത്തിനുമെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിമർശനങ്ങളിൽ ഒന്നായി മുമ്പ് ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. വിശുദ്ധ ഖുർആനിലെ യുദ്ധ സംബന്ധമായ ആയത്ത്, ആ യുദ്ധ സംബന്ധമായ ആയത്തുകളുടെ ആ പരാമർശം അവസാനിപ്പിച്ചത് വഖാതിലൂഹും എന്ന ആയത്തിൽ വിശദീകരിച്ചുകൊണ്ടായി. നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക, അവസാനിക്കുന്നതുവരെ. ദീൻ പൂർണ്ണമായി അല്ലാഹുവിനാകുന്നതുവരെ. ഫഇനിൻ തഹൗ, അതിൽ നിന്നും അവർ പിൻവാങ്ങിയാൽ. ഫലാ ഉദ്വാൻ ഇല്ലാ അലൽ ളാലിമീൻ, പിന്നീട് അക്രമിക്കുന്നവർക്കെതിരെ അല്ലാതെ ഒരുവിധ പ്രതികാര നടപടിയും ഉണ്ടാകുവാൻ പാടില്ല എന്ന ആയത്താണ്. ആ വിഷയത്തിൽ ഇസ്ലാമിന്റെ വ്യക്തമായ യുദ്ധ സംബന്ധമായ നിലപാടുകൾ വിശദീകരിക്കുന്ന ഭാഗമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ബോധ്യം. അത് അന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ഫിത്ന എന്നത് സാമൂഹ്യമായ അരാജകത്വം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാമികമായ നീതിപൂർവകമായ ഒരു വ്യവസ്ഥ ഒരുവിധ ബലപ്രയോഗവും ഇല്ലാതെ മദീനയിൽ സ്ഥാപിതമായി കഴിഞ്ഞിരിക്കുന്നു. ആ സ്ഥാപിതമായി കഴിഞ്ഞ ഇസ്ലാമിക വ്യവസ്ഥയെ പിഴുതെറിയുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, ആ രാഷ്ട്രത്തെ തകർക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങളെയാണ് വിശുദ്ധ ഖുർആൻ അവിടെ എത്താനാത്ത പോലെ ഫിത്ന. അപ്പൊ ഫിത്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ അവരുടെ വിശ്വാസപരമായ വൈകല്യങ്ങളല്ല. അവരിൽ ശിർക്കുണ്ടാവും, കുഫ്ർ ഉണ്ടാകും, ഇദ്ദേഹത്തുണ്ടാകും,
അന്ധവിശ്വാസങ്ങൾ ഉണ്ടാകും, അനാചാരങ്ങൾ ഉണ്ടാകും. അപ്പൊ ഹർത്താലാക്കപ്പെടുന്ന ഫിത്ന എന്നതുകൊണ്ട് ഇത് നിർമാർജ്ജനം ചെയ്യുന്നത് വരെ എന്ന അർത്ഥം അല്ല അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് നിർമാർജ്ജന ഫിത്ന എന്നതുകൊണ്ട് ആ അർത്ഥത്തിൽ നമ്മൾ അർത്ഥം എടുക്കുകയാണെങ്കിൽ ഇസ്ലാമിലെ മറ്റ് വിശുദ്ധ ഖുർആനിലെ മറ്റ് ഒരുപാട് ആയത്തുകളുമായി അത് ഏറ്റവും കാരണം ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിൽ ഒരുവിധ ബലപ്രയോഗവും പാടില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, നമുക്ക് നമ്മുടെ ദീൻ. അഫ അന്ത തുക്രിഹു അന്നാസ് ഹത്താ യകൂനു മുഅ്മിനീൻ, അവർ മുഅ്മിനുകളാക്കുവാൻ വേണ്ടി നീ അവരെ നിർബന്ധിക്കുകയാണോ? ലസ്ത അലൈഹിം ബിമുസൈഫിർ, നീ അവരുടെ മേലുള്ള പരമാധികാരി അല്ല. അള്ളാഹു വിചാരിച്ചിരുന്നുവെങ്കിൽ എല്ലാവരെയും ഒരേ സമുദായമാക്കുമായിരുന്നു. അവൻ വിചാരിച്ചിരുന്നുവെങ്കിൽ ലോകത്തുള്ള എല്ലാവർക്കും ഹിദായത്ത് നൽകുമായിരുന്നു. തുടങ്ങിയുള്ള നിരവധി ഖുർആൻ സൂക്തങ്ങളിൽ കൂടി വ്യക്തിയുടെ വിശ്വാസപരമായ സ്വാതന്ത്ര്യത്തിൽ ഒരിക്കലും ഇടപെടുകയില്ല എന്ന് അള്ളാഹു തന്നെ തീരുമാനിച്ചിരിക്കുന്നു. അതവർക്ക് പൂർണ്ണമായും നൽകിയ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ അള്ളാഹു പരലോകത്ത് വിചാരണ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആ സ്വാതന്ത്ര്യം അവസാനിക്കുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥമെങ്കിൽ ചിലർ ആ രൂപത്തിൽ അർത്ഥം വ്യാഖ്യാനിച്ചുകൊണ്ട് സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനപരമായ പോളിസി എതിരായി മാറും. അതുകൊണ്ടാണ് അത്താലാഹുന ഫിത്ന എന്ന് പറയുന്നത്. അന്ന് മുശ്രിക്കുകൾ എന്താണ് ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നത്? അത് മദീന രാഷ്ട്രത്തെ തകർക്കുക എന്നുള്ളതാണ്, ഇസ്ലാമിന്റെ മുമ്പോട്ടുള്ള പ്രയാണത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ അള്ളാഹുവിനാവുക എന്ന് വെച്ചാൽ എല്ലാവരും മതവിശ്വാസികൾ, ഇസ്ലാം മതവിശ്വാസികളാവുക എന്നതല്ല അർത്ഥം. ദീനിന്റെ സ്ഥാപിതമായ സാമൂഹ്യ വ്യവസ്ഥ പൂർണ്ണമായും അവിടെ നടപ്പാക്കാൻ കഴിയുന്നത് വരെ അതിൽ ഒരു കാരണവശാലും അവർക്ക് ഇടപെടാനുള്ള അധികാരം ഉണ്ടാകരുത്. അതിൽ നിന്നും അവർ പിൻവാങ്ങിയാൽ, ഏതിൽ നിന്നും അവർ പിൻവാങ്ങിയാൽ എന്ന് ചോദിച്ചാൽ അവരുടെ ശിർക്ക് കുഫ്റുകളിൽ നിന്നും അവർ പിൻവാങ്ങിയാൽ എന്നല്ല, അവരുടെ ഫിത്നയിൽ നിന്നും അവർ പിൻവാങ്ങിയാൽ, അഥവാ ഈ മദീനക്കെതിരെയുള്ള യുദ്ധസന്നാഹത്തിൽ നിന്നും അവർ പിൻവാങ്ങിയാൽ, അതിന്റെ അർത്ഥം മദീനക്കെതിരെയുള്ള യുദ്ധ സന്നാഹത്തിൽ നിന്നും അവർ പിൻവാങ്ങിയാൽ, അതിൽ നിന്നും അവർ പിൻവാങ്ങിയാൽ. അപ്പൊ ഫിത്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ യുദ്ധത്തെയാണ്. ഈ യുദ്ധത്തെയാണ് വിശുദ്ധ ഖുർആൻ ഫിത്ന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ആ ദീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മദീന രാഷ്ട്രത്തെയാണ്. അവർ പിൻവാങ്ങിയ എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് പിൻവാങ്ങുക എന്നല്ല, അവരുടെ ഈ ഫിത്നയിൽ നിന്ന് പിൻവാങ്ങുക എന്നാണ്. പല അടുവാറ്റില്ലാതെ ഇസ്ലാമിന്റെ യുദ്ധ സംബന്ധമായ തത്വശാസ്ത്രം വളരെ മനോഹരമായി അല്ലേ ചെയ്യുന്ന ഒരായത്താണ്. അവർ അതിനും പിൻവാങ്ങിയാൽ എന്ന് വെച്ചാൽ ചില ആളുകൾക്ക് ചില സംശയം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിൻവാങ്ങുക എന്ന് വെച്ചാൽ ഏതിൽ നിന്നുമാണ് പിൻവാങ്ങുക? അവർ പിൻവാങ്ങുക എന്ന് വെച്ചാൽ അവരുടെ ആ തെറ്റായ ആചാരങ്ങളിൽ നിന്നുമാണോ, തെറ്റായ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നുമാണോ, തെറ്റായ സിദ്ധാന്തങ്ങളിൽ നിന്നുമാണോ, തെറ്റായ ആരാധനാ സമ്പ്രദായങ്ങളിൽ നിന്നുമാണോ? ഒന്നുമല്ല, അതൊന്നുമല്ല. എന്ന് വെച്ചാൽ ആ ഫിത്നയിൽ നിന്നും അവർ പിൻവാങ്ങിയാൽ, മദീനക്കെതിരെയുള്ള യുദ്ധ സന്നാഹത്തിൽ നിന്നും അവർ പിൻവാങ്ങിയാൽ, അതുകൊണ്ടാണ് അവർ സമാധാനത്തിൽ വരികയാണെങ്കിൽ അവരുമായി സന്ധിയിൽ ഒപ്പുവെക്കുക. അപ്പൊ പരമ ശത്രുവാണെങ്കിൽ പോലും അവർ സമാധാനത്തിന് വരികയാണെങ്കിൽ സന്ധി എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അടുത്ത പോളിസിയാണ്. മൂന്നാമത്തെ കാര്യം പറയാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചു. അപ്പൊ ഇസ്ലാമിൽ കിട്ടാനും മാത്രമല്ല ഉള്ളത്, ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇനി ആ സന്ധി അവർ ലംഘിക്കുമോ ഇല്ലയോ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും തൽക്കാലം അള്ളാഹു ഫലമേൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ സന്ധിക്ക് തയ്യാറാവുക എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നതിന് അർത്ഥം. ഇനി അതിനപ്പുറത്തേക്ക് കടന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന വേറെ ഏതെങ്കിലും നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടും ആളുകൾ സംശയങ്ങൾ ഉന്നയിക്കുന്നു. നമ്മുടെ വർത്തമാനകാല പശ്ചാത്തലത്തിൽ അത്തരം നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശത്തിലാണ് കൂടുതൽ പ്രസക്തി. ഇവിടെ ഞാൻ നിങ്ങളൊന്ന് ചോദ്യം വെച്ച ഒരായത്തിന് സമാനമായ കുറെ ആയത്തുകൾ ഖുർആനിലുണ്ട്. ഇത് പലരും ഉന്നയിക്കുന്നത് മനുഷ്യർ മാത്രമാണ്. വിശ്വാസികളെ നിങ്ങൾ സ്വീകരിക്കരുത് വിദ്വാനത്തൻ. വിദ്വാനത്തായി നിങ്ങൾ ശിവത്തനം എന്ന് വെച്ചാൽ അവനവന്റെ ഹൃദയം മനസ്സിൽ നടപ്പത്തിൽ നിങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരായി നിങ്ങൾ സ്വീകരിക്കരുത്. നിന്ദോനിക്കും നിങ്ങളല്ലാത്ത ആരെയും. ഇത് വിശുദ്ധ ഖുർആൻ വ്യക്തമാകുന്നുണ്ട്. ബാക്കിയുള്ള ഏത് ഗ്രൂപ്പിൽപ്പെട്ട വ്യക്തികളല്ല ഉദ്ദേശിക്കുന്നത്, ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരായാലും ആത്യന്തികമായി അവരുടെ ലക്ഷ്യം നിങ്ങളെ രക്ഷപ്പെടുത്തലായിരിക്കില്ല. നമ്മളിത് വർത്തമാന ലോകത്തേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ ഇന്ത്യയുടെ വിഭാഗത്തെ ചിന്തിച്ചു നോക്കുക. ലാ യത്ലൂനക്കും ഖബാല, വ്യക്തികളെല്ലാം ഉദ്ദേശിക്കുന്നു. വ്യക്തികളോടുള്ള സമീപനങ്ങൾ വിശുദ്ധ ഖുർആൻ വ്യക്തമായി വേറെ പറയുന്നു, വ്യക്തമായി തന്നെ വേറെ പറയുന്നുണ്ട്. ആയിഷ ബീവിയെ പറ്റി ആരോപണം ഉന്നയിച്ച മിസ്തഹന് പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്തുകൊടുന്ന സഹായം മുൻതള്ളിയപ്പോൾ പറഞ്ഞുകൊണ്ട് അത്രയും ഗുരുതരമായ തെറ്റ് ചെയ്ത വ്യക്തിക്ക് പോലും സഹായം ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെട്ട വ്യക്തികളല്ല ഉദ്ദേശിക്കുന്നത്, ഒരിക്കലും വ്യക്തികളല്ല. ഞാൻ തത്വസിതു, നിങ്ങളുടെ ചുറ്റുഭാഗത്ത് പല ഗ്രൂപ്പുകൾ കാണും, പല വിഭാഗങ്ങൾ കാണും, സംഘടിതമായ പല വിഭാഗങ്ങൾ കാണും. മക്കയിൽ മുശ്രിക്കുകൾ ഉണ്ടായിരുന്നു, മദീനയിൽ ചെന്നപ്പോൾ അവിടെ യഹൂദ വിഭാഗം ഉണ്ടായിരുന്നു, അവിടെ ചുറ്റുഭാഗത്ത് സിറിയയിലും യമനിലും ക്രൈസ്തവർ ഉണ്ടായിരുന്നു, അവിടെ തന്നെ മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ പല വിഭാഗങ്ങൾ, ഈ സംഘടിതമായ വിഭാഗങ്ങളെ പറ്റിയാണ് നിങ്ങൾ അവരെ വിദ്വാനത്തം പിന്തുണിക്കും, നിങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരായി നിങ്ങൾ അവരെ സ്വീകരിക്കരുത് എന്ന് വെച്ചാൽ അത്തരം ഒരു ഗ്രൂപ്പും നിങ്ങളുടെ ആത്യന്തികമായ താല്പര്യം സംരക്ഷിക്കുന്നവരായി 100% നിങ്ങൾക്ക് വേണ്ടി നിലയുറപ്പിക്കുന്നവരായി നിങ്ങൾ കണക്കാക്കരുത്. ഇത് വ്യക്തികളുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിന്റെ പ്രശ്നമല്ല, ഇതൊരു നയപരമായ സ്ട്രാറ്റജിയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു നൽകുന്ന മദീനയിലെ ആ സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്. വളരെ വലിയ ഒരു നയപരമായ നിർദ്ദേശമാണ്. ലാ യഅ്ലുനകും ഖബാല വദ്ദൂ മാ അനിത്തും എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്നതിനെയാണ് അവർ കാത്തിരിക്കുന്നത്. ഞാൻ പേരൊന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങൾ നമ്മുടെ വർത്തമാനകാല ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഉള്ള വ്യത്യസ്തമായ ഗ്രൂപ്പുകൾ, വ്യത്യസ്തമായ സംഗീത സംവിധാനങ്ങൾ ഏറെയോ ഓർമ്മയാകാം, അതിനൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഇവരിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പൂർണ്ണമായും നിങ്ങളുടെ പിന്താനം, നിങ്ങൾക്ക് പരമവിശ്വസ്തർ, നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ അവസാനം വരെ സത്യസന്ധമായി നിലയുറപ്പിക്കും എന്ന് വിശ്വസിക്കാവുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ? നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളുടെ പ്രതിസന്ധിയുടെ മർമ്മതാണ്. നമ്മൾ ഇന്ന് രാജ്യത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന ലോകത്ത് നേരിട്ടുള്ള പ്രതിസന്ധി മർമ്മതാണ്. ലോകത്തെടുത്ത് നോക്കുക, ലോകത്ത് പല ബ്ലോക്കുകളുണ്ട്, പല പൊളിറ്റിക്കൽ ബ്ലോക്കുകളുണ്ട്. ഞാൻ പൊളിറ്റിക്കൽ ബ്ലോക്കിനെ പറ്റിയാണ് പറയുന്നത്. പല പൊളിറ്റിക്കൽ ബ്ലോക്കുകളുണ്ട്, പല കമ്മ്യൂണൽ ബ്ലോക്കുകളുണ്ട്. രണ്ടുമുണ്ട്, പൊളിറ്റിക്കൽ ബ്ലോക്കും കമ്മ്യൂണൽ ബ്ലോക്കും. ബ്ലോക്ക് എന്നുള്ള പറ്റിയ മനസ്സിലാക്കണം, വ്യക്തികളാണ് ഇൻഡിവിജ്വൽസ് അല്ല. പല പൊളിറ്റിക്കൽ ബ്ലോക്ക് ലോകത്തുണ്ട്, പല കമ്മ്യൂണൽ ബ്ലോക്ക് ലോകത്തുണ്ട്. ഇന്ത്യയിലും പല പൊളിറ്റിക്കൽ ബ്ലോക്ക് ഉണ്ട്, പല കമ്മ്യൂണൽ ബ്ലോക്ക് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാകുന്നതിനെയാണ് അവർ ഇഷ്ടപ്പെടുക. അത് പലപ്പോഴും അവരുടെ വായിൽ നിന്നും അറിയാതെയോ അറിഞ്ഞോ പുറത്തു വന്നിട്ടുമുണ്ട്. അറിയാതെയോ അറിഞ്ഞോ എന്നുള്ളത് എന്റെ വാക്കാണ്, ഖുറാനുള്ള വാക്കല്ല. നിങ്ങൾ അടക്കം ചോദിക്കരുത് അങ്ങനെ ഖുറാനിലെ ഏത് വാക്കിന്റെ അർത്ഥമാണ്. അവരുടെ വായിൽ നിന്നും അത് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ നിങ്ങളുടെ താല്പര്യങ്ങളിൽ പൂർണ്ണമായി വിശ്വസ്തമായി നിലയുറപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല, ഞങ്ങൾക്ക് മറ്റു പല സമ്മർദ്ദങ്ങളും ഉണ്ട്, ഞങ്ങൾക്ക് മറ്റു പല പരിമിതികളും ഉണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന ഈ ഡൽഹി ഇന്ത്യയിലെ കലാപകാരികളെതിരെ കേസെടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ആ കേസ് സുപ്രീംകോടതി വന്നു. സുപ്രീംകോടതി വന്നപ്പോൾ ആദ്യം ഗവൺമെന്റ് വക്കീൽ പറഞ്ഞു ഈ സന്ദർഭം അനുകൂലമല്ല, അതുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. ഇപ്പോൾ സംഘർഷത്തിന്റെ സാഹചര്യമാണ്. കുറെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഡൽഹിയിലെ സ്ഥിതിയൊക്കെ ശാന്തമായിരിക്കുന്നു, അതുകൊണ്ട് ഇപ്പോൾ കേസെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ സുപ്രീംകോടതി എട്ടി ചോദിച്ചു, ഇന്നലെ നിങ്ങൾ പറഞ്ഞു സംഘർഷമാണ്, അതുകൊണ്ട് കേസെടുക്കാൻ പറ്റില്ല. ഇന്ന് നിങ്ങൾ പറഞ്ഞു സമാധാനമാണ്, അതുകൊണ്ട് കേസെടുത്താൽ ശരിയാവുകയല്ല, ഉള്ള സമാധാനം തകരും. അപ്പോൾ സുപ്രീം കോടതി എങ്കിൽ രണ്ട് ഭാഗത്തൊന്നും കേസെടുത്തുകൂടെ എന്നാണ് ചോദിച്ചത്. ഞാൻ അതാണ് പോയത്. എങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഭാഗത്തുനിന്നും ആളുകളെ അറസ്റ്റ് ചെയ്തുകൂടെ? മുസ്ലിം സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് കലാപം ഇടക്കി വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഒരു കേസും സുപ്രീം കോടതി വന്നിട്ടില്ല. ഒരു കേസും സുപ്രീം കോടതി ഇല്ലാതെ തന്നെ സുപ്രീം കോടതി ചോദിക്കുന്നു എങ്കിൽ രണ്ട് ഭാഗത്ത് നിങ്ങൾ കേസെടുത്തുകൂടെ? ബാലൻസിങ് സ്ഥിരമായി കാണുന്ന ഒന്നാണ് ബാലൻസിങ്. എത്ര ഭീകരമായ വർഗീയ കലാപത്തിൽ ആയിരങ്ങൾ കൊല്ലപ്പെട്ടാലും ചിലർ പറയും ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയത എന്നേ അവരുടെ വായിൽ അള്ളാഹു അങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, അവരുടെ തലച്ചോറിൽ കൊത്തിവെച്ചിരിക്കുകയാണ്, അതവർക്ക് മാറ്റാൻ കഴിയില്ല. പതിനായിരങ്ങൾ കൊല്ലപ്പെട്ടാലും അവർ പറയും ഈ രാജ്യത്തെ ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയത എന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാലും അവർ പറയും നിങ്ങളുടെ രക്ഷകർ ഞങ്ങളാണ് എന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത്രയും ഭീകരമായ കലാപമാണ് ഉണ്ടായി. മുസ്ലിം സമൂഹത്തിന്റെ മുഴുവൻ വോട്ടും നേടിയെടുത്തുകൊണ്ടാണ് കെജ്രിവാൾ അവിടെ അധികാരത്തിൽ വന്നത്. ആ ഭാഗത്തേക്ക് അമിത് ഷാ തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഇതുവരെയും തിരിഞ്ഞു നോക്കിയിട്ടില്ല. മുസ്ലിം സമൂഹത്തിന്റെ വോട്ട് വമ്പിച്ച തോതിൽ ഓഖലയിലാണ് 79,000 വോട്ട് കിട്ടി അവിടുത്തെ അമാനുല്ലാ ഖാൻ ജയിച്ചത്. ഇനി കോൺഗ്രസ് പാർട്ടിയെ എടുത്തു നോക്കുക, ആരും എടുത്തു നോക്കുക. ഇത് മനസ്സിലാക്കണ്ട എന്താന്ന് ചോദിച്ചാൽ 100% നിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി ഒരു സ്ഥലത്തും ആരും തന്നെ ഉറപ്പിക്കില്ല. ഇത് തിരിച്ചറിയാത്ത ഒരു സമുദായത്തിന് ലോകത്ത് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കഴിയില്ല, നമ്മൾ ആരെയും കുറ്റമല്ല. അവരാരും മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി സംഘടിച്ചിരിക്കുന്നവരല്ല. ഈ രാജ്യത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അവരുടെ ആത്യന്തികമായ ലക്ഷ്യം മുസ്ലിം സമുദായത്തെ രക്ഷിക്കലേ അല്ല. അവരെ കുറ്റം ഞാൻ അവരെ കുറ്റം പറയില്ല, അവരങ്ങനെ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു അവരുടെ ലക്ഷ്യം നമ്മുടെ രക്ഷിക്കലാണ് എന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു. ഇതാ ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നു, അത് ബദറത്തിൽ ബന്ദാവും ഇന്ന അഫ്വാഹിഹിൽ, അവരുടെ നാവിൽ നിന്ന് തന്നെ അത്തരവാദങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഉമാ തുഫി സുദൂറുഹും അക്ബർ, അവരുടെ ഹൃദയത്തിൽ മറച്ചു വെച്ചിരിക്കുന്നതോ ഒരു പക്ഷെ ഇതിനേക്കാൾ കടുത്ത നിലപാടുകളായിരിക്കും, ഇതിനേക്കാൾ കടുത്ത നിലപാടുകളായിരിക്കും. ഇതൊരു നയപ്രഖ്യാപനമാണ്. ലോകത്ത് മുസ്ലിംസ് ലോക മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് നയപ്രഖ്യാപനമാണ്. ഇപ്പൊ അമേരിക്കയെ വലിയ വിശ്വസ്തരായി കണക്കാക്കിയിരിക്കുന്ന മുസ്ലിം രാജ്യങ്ങൾ എന്തായിന്റെ അവസ്ഥ? എന്താണ് ആ ഭരണകൂടങ്ങളുടെ അവസ്ഥ? ഭരണകൂടങ്ങളുടെ അവസ്ഥ ലോകത്തുള്ള വ്യത്യസ്തമായ കമ്മ്യൂണിറ്റികൾ അവരുടെ അവസ്ഥ എന്താ? അവ മുസ്ലിം സമൂഹത്തെ അള്ളാഹു സുബ്ഹാനഹു ഒരു പോളിസി പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഈ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് നിങ്ങളല്ലാത്തവരെ വിധാനത്തം എന്ന് ഒരുക്കി മാറിപ്പെട്ട നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ കയ്യിലെത്തിയിരുന്നാൽ നിങ്ങൾ ഒരിക്കലും ഒരു വിമോചനത്തിന് മാർഗം തുറന്നു കിട്ടുകയില്ല. നിങ്ങൾ മറ്റുള്ളവരെ വിമോചനത്തിലേക്ക് നയിക്കേണ്ടവരാണ്. നിങ്ങൾ വിമോചനത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ കൈകൂട്ടി നിൽക്കേണ്ടവരല്ല. ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൂട്ടി നിൽക്കേണ്ടവരല്ല നിങ്ങൾ. മറ്റുള്ളവർക്ക് വേണ്ടി കൊണ്ടും ഹൈറവുമത്തിനും ഹൃദയത്തിൽ ഇൻഡാസ് മറ്റുള്ളവർക്ക് വേണ്ടി ഇറങ്ങേണ്ടവരാണ് നിങ്ങൾ. വിശുദ്ധ ഖുർആനിൽ ആയിരുന്നു മുന്തലമായ കല്ലുണ്ടി കാണിച്ചുകൊണ്ടാണ് പറയുന്നത്, മറ്റാരുമായിട്ടും ഓരോ ബന്ധവും പുലർത്താൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ബന്ധമല്ല ഇവിടെ. സമാനമായ ആയത്തുകൾ പറയുന്നുണ്ട്, ലാ തഅ്ഖുദുല്ലദീന കഫറു ഔലിയാ, യാ അയ്യുഹല്ലദീന ആമനു ലാ തഅ്ഖുദുല്ലദീന കഫറു ഔലിയാ, നിങ്ങൾ കാഫിറുകളെ നിങ്ങൾ ഔലിയാക്കളാക്കരുത്. കാഫിർ എന്ന് വെച്ചാൽ എപ്പോഴും പറയാറുണ്ട് കേവലം അമുസ്ലിം എന്ന അർത്ഥത്തിലല്ല, ഇസ്ലാമിന്റെ താല്പര്യങ്ങളോട് നീതി പുലർത്താത്ത അതുമായി ബന്ധം പുലർത്താത്ത അവരെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഔലിയാകൾ. അവർ നിങ്ങൾ ഔലിയാക്കളാക്ക. എന്തായി ഔലിയാക്കൾ എന്ന് വെച്ചാൽ നമ്മളൊക്കെ പറയുന്ന പള്ളി ഔലിയ, ഭീമാപ്പള്ളി ഔലിയ, ഈ ഔലിയാണ് ഒരിക്കലും അല്ല. അങ്ങനെ ലോകത്ത് ഒരാളും കാഫിറിനെ ഔലിയാക്കാറില്ല. ഔലിയ എന്ന് വെച്ചാൽ നിങ്ങളുടെ കൈകാര്യകർത്താക്കളാക്കരുത്, നിങ്ങളുടെ കൈകാര്യകർത്താക്കളാക്കരുത് എന്ന് വെച്ചാൽ നിങ്ങളുടെ കടയിൽ അത്തരം ഒരാളെ മാനേജറാക്കരുത് എന്നല്ല, നിങ്ങളുടെ കോളേജിൽ അത്തരം ഒരാളെ ഹെഡ്മാസ്റ്റാക്കരുത് എന്നല്ല, നിങ്ങളുടെ അസ്തിത്വ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിങ്ങളുടെ വിഷയത്തിൽ അവരെ നിങ്ങൾ കൈകാര്യരാക്കി വെച്ചുകൊണ്ട് അവർ നമ്മളുടെ കാര്യങ്ങൾ രക്ഷപ്പെടുത്തുമെന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ അവരുടെ പുറകെ ഇങ്ങനെ മുമ്പേ ഗവിക്കുന്ന ഗോകുതന്റെ പിന്നെ ഗവിക്കുന്ന ബഹുഗോകൾ എന്ന് പറഞ്ഞു മാറിപ്പോയാൽ അവർ നിങ്ങളെ രക്ഷപ്പെടുത്തുകയില്ല. അവരുടെ ലക്ഷ്യം നിങ്ങളെ രക്ഷപ്പെടുത്തലല്ല.
لا تتخذوا الذين اتخذوا دينكم هزوا ولعبا من الذين اوتوا الكتاب من قبلكم والكفار لا اولياء من دون الله നിങ്ങളുടെ ആദർശത്തെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നവർ അവർ നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരാകാം അല്ലെങ്കിൽ കാഫിറുകളാകാം ഗുഫാറുകളാകാം അവർ നിങ്ങൾ ഔലിയാക്കളാകാം എല്ലാം ഔലിയ ഔലിയ എന്ന വാക്കാണ് ഖുർആൻ പ്രയോഗിക്കുന്നത് ഔലിയ ഒലിയ നമുക്കറിയാം പോലെ വിവാഹത്തിൽ ഒലിയ എന്ന് വെച്ചാലാണ് കൈകാര്യ കർത്താവാണ് ഒരു മകളെ സംബന്ധിച്ചിടത്തോളം ആ മകളെ അനുയോജ്യനായ ഒരു ഭർത്താവിനെ കണ്ടെത്തി വിവാഹം കഴിച്ചു കൊടുക്കാൻ ഏറ്റവും അധികം വിശ്വസ്തമായി ഏൽപ്പിക്കപ്പെട്ട ഒരാളാണ് ആ പെൺകുട്ടിയുടെ പിതാവ് അപ്പൊ അങ്ങനെ ഒരു വിശ്വാസയോഗ്യമായി തന്റെ ഉത്തരവാദിത്വം മറ്റുള്ളവരെ ഏൽപ്പിക്കുക അങ്ങനെ ഏൽപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് വിശുദ്ധ ഖുർആൻ ഒലി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആബാഅക്കും വഇഖ്വാനക്കും ഔലിയാഉ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെയും മക്കളെയും പോലും നിങ്ങൾ ഒലിയാക്കരുത് ഇനി സ്തഹബ്ബുൽ ഖുർആനൽ ഈമാൻ ഈമാനേക്കാൾ ഖുർആൻ അവർ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഈമാനിനേക്കാൾ കുഫ്റാണ് അവർ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾ അവരെപ്പോഴും നിങ്ങളുടെ കൈകാര്യകർത്താക്കളാക്കരുത് നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കും നിങ്ങളെ രക്ഷപ്പെടുത്തും നിങ്ങളെ സഹായിക്കും നിങ്ങളെ സംരക്ഷിക്കും നിങ്ങൾ വിചാരിക്കരുത് സ്വന്തം മാതാപിതാക്കൾ സ്വന്തം ബാപ്പയാണെങ്കിൽ പോലും അപ്പൊ കേവല വിശ്വാസത്തിന്റെ പ്രശ്നമല്ല ഇനി യഹൂദരായാലും നസാറാക്കളായാലും ഔലിയാവും അവരെയും നിങ്ങൾ നിങ്ങളുടെ ഔലിയാക്കളാക്കരുത് നിങ്ങളുടെ കാര്യങ്ങൾ അവർ നോക്കും അവരെ ഏൽപ്പിക്കും അവരാണ് നമ്മുടെ നേതാക്കന്മാർ അവരാണ് നമ്മുടെ രക്ഷകന്മാർ അവരാണ് നമ്മുടെ വിമോചകന്മാർ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ഇങ്ങനെ കച്ചവടം മുസ്ലിം നടന്നാൽ മതി നമുക്ക് പ്രത്യേകിച്ച് യാതൊരു കൂട്ടിയുമില്ല മറ്റുള്ളവർ നമ്മളെ രക്ഷിക്കും അവർ നമ്മുടെ ഔലിയാക്കളാണ് ഒലിക്ക് എന്ന് വെച്ചാൽ കൈകാര്യ കർത്താവ് ഇത് കേവലം ഒരു സാമുദായിക സ്റ്റേറ്റ്മെന്റ് അല്ല ഇതൊരു സാമൂഹ്യ സ്റ്റേറ്റ്മെന്റ് അല്ല ഇതൊരു വിശ്വാസ സ്റ്റേറ്റ്മെന്റ് അല്ല ഇതൊരു വ്യക്തിപരമായ സ്റ്റേറ്റ്മെന്റ് അല്ല ഇതൊരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് ആണ് സംഘടിതമായ സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ടാണ് ഇനി വ്യക്തിബന്ധങ്ങളെയോ സമുദായ ബന്ധങ്ങളെയോ അല്ല സംഘടിതമായ അധികാര ഗ്രൂപ്പുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പരാമർശമാണ് ഖുർആൻ ഇവിടെ നടത്തുന്നത് അവർ നിങ്ങളെ രക്ഷിക്കുമെന്ന് വിചാരിച്ചാൽ സമാനമായ ആയത്തുകൾ ധാരാളമുണ്ട് അവിടെയാണ് ഔലിയ എന്ന് വെച്ചാൽ നിങ്ങളുടെ വിശ്വസ്ത സുഹൃത്തുക്കളാക്കരുത് കൂട്ടുകാരാക്കരുത് എന്നല്ല അവിടെ അർത്ഥം മിത്രങ്ങളാക്കരുത് എന്നല്ല അവിടെ അർത്ഥം നിങ്ങളുടെ കൈകാര്യ കർത്താക്കളാക്കരുത് നിങ്ങളുടെ കൈകാര്യ കർത്താക്കളാക്കരുത് സമാനമായ ആയത്തുകൾ ഒന്നാമത്തെ എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾ നിങ്ങളുടെ കൈകാര്യ കർത്താക്കളാക്കരുത് എന്ന് വെച്ചാൽ ആ അവസ്ഥയിൽ മുസ്ലിങ്ങൾ എത്തിപ്പെടുന്നാണല്ലോ അവരുടെ ശത്രുക്കളെയും അതാവുന്ന ശത്രുക്കളെയും വിവരറിയാതെ പോയി കൈകാര്യ കർത്താക്കളാക്കും എന്ന് തന്നെയാണ് ട്രംപിനെ കൈകാര്യ കർത്താവാക്കിയിരിക്കുന്ന സൗദി അറേബ്യയെ പോലെ ഇവിടുത്തെ ഉദാഹരണം ഞാൻ ഇപ്പോൾ പേരുകളൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാമെങ്കിൽ മനസ്സിലാക്കുക നമ്മളിവിടെ ഓരോരുത്തരെ കൈകാര്യ കർത്താക്കളാക്കി അവര് വന്നില്ല ഇവര് വന്നില്ല അവരെത്തി നോക്കിയില്ല അവര് സഹായിച്ചില്ല അവര് വേണ്ടിയില്ല എന്ന് നമ്മൾ പറഞ്ഞു കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അവരൊന്നും ചെയ്തില്ല അവരൊന്നും ചെയ്തില്ല അവരൊന്നും ചെയ്തില്ല എന്ന് നമ്മൾ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഖുർആൻ വ്യക്തമായി നിരവധി സ്ഥലങ്ങൾ പറയുന്നുണ്ട് ലാ തത്തഖിദു വദൂഇ വഅദൂഇക മൗലിയാഉ ദുൽഖൂലൈലൈകും മിൽ മവദ്ദ നിങ്ങൾ ഈ ശത്രുക്കളെ മുഅ്മിനുകളായ ആളുകൾ ആ സത്യനിഷേധികളായ ധിക്കാരികളായ ആളുകളെ ആ വിഭാഗത്തിൽപ്പെട്ടവരെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഔലിയാക്കളാക്കാൻ പാടില്ല എല്ലാ സ്ഥലത്തും സൂറത്തുൽ നിസാ സൂറത്തുൽ മായിദ സൂറത്തുൽ തൗബ സൂറത്തുൽ മുൻതഹിന ഇങ്ങനെ എത്ര എത്ര ആ സൂറത്തുകളിലാണ് ഈ പരാമർശം ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് സാമൂഹ്യ ബന്ധങ്ങളെയോ വ്യക്തി ബന്ധങ്ങളെയോ വ്യാപാര ബന്ധങ്ങളെയോ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അസ്തിത്വ പ്രശ്നങ്ങളിൽ നിങ്ങളുടെ സാമൂഹ്യ രാഷ്ട്രീയമായിട്ടുള്ള സുരക്ഷാ പ്രശ്നങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവരെ ഭരമേൽപ്പിച്ചുകൊണ്ട് അവരെ വിശ്വസ്തരായ നിങ്ങളുടെ വിശ്വസ്തരായ സംരക്ഷകരായി നിങ്ങളവരെ ഭരമേൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടിയുള്ള യാതൊരു സ്ട്രാറ്റജിയും സ്വീകരിക്കാതെ നിങ്ങളിങ്ങനെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയും നിങ്ങൾ എത്താൻ പോകുന്നില്ല എന്നാണ് ഖുർആൻ പറയുന്നതിന്റെ അർത്ഥം അതേ സൂറത്തുണ്ടെങ്കിൽ പറയുന്നു لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم ان تبروهم وتقسطوا اليهم ഇപ്പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളോട് യുദ്ധം ചെയ്യാതെ നിങ്ങളോട് ഏറ്റുമുട്ടാതെ ജീവിക്കുന്നവരുമായി നല്ല ബന്ധപ്പാടില്ലെന്നോ നീതി പുലർത്തുണ്ടായെന്നോ അല്ല നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നല്ല രൂപത്തിൽ ജീവിക്കുന്ന, നല്ല ബന്ധങ്ങൾ നിലനിർത്തുന്ന, യുദ്ധത്തിലും സംഘർഷത്തിലും ഏർപ്പെടാത്ത ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവരുമായി അങ്ങേയറ്റം നല്ല ബന്ധം പുലർത്തിയേ പറ്റൂ. അതിന്റെ ലോകൈകമാതൃക പ്രവാചകൻ തന്നെയാണ്, സഹാബാക്കൾ തന്നെയാണ്. അതിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ മാതൃക ഇന്നമാരിക്കും നിങ്ങളുടെ നാടുകളിൽ നിങ്ങളെ പുറത്താക്കുകയും നിങ്ങളെ പുറത്താക്കാൻ സഹായിക്കും ചെയ്തവരോട് അന്തവല്ലവും അവരെ നിങ്ങളുടെ വിശ്വസനീയാർത്താക്കളാക്കുക. അപ്പൊ ചിലപ്പോ ചോദിക്കും അങ്ങനെയും ആക്കുമോ എന്ന്. ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ വിശ്വസരാക്കുന്നു, അങ്ങനെയും ആക്കാം. ഉദാഹരണങ്ങൾ നമ്മുടെ ഒരു ധാരാളമുണ്ട്. ഇവിടെ രണ്ട് വിഷയം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇത്തരം മായത്തുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യുക്തിവാദികളും നിരീശ്വരവാദികളും ഇസ്ലാമിന്റെ ശത്രുക്കളും ഈ പൗരത്വ പ്രക്ഷോഭത്തിന്റെ ഇടയ്ക്കവരയച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം, ഇവിടെ വ്യക്തിബന്ധങ്ങളെയും സാമൂഹ്യ ബന്ധങ്ങളെയും നിരന്തരം നിരാകരിച്ചുകൊണ്ട് പരസ്പരമുള്ള യഹൂദരുമായിട്ടോ ക്രൈസ്തവരുമായിട്ടോ മുസ്ലിങ്ങളുമായിട്ടോ ഗാഫറുകളുമായിട്ടോ ഒന്നും യാതൊരുവിധ ബന്ധവും പാടില്ല എന്ന് പറയുന്ന അത്യന്തം പിന്തിരിപ്പനായ ഒരു നിലപാടാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് എന്ന ഒരു പ്രചണ്ഡമായ പ്രചാരവേള അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊരിക്കലും അതല്ല, ഇത് ഇസ്ലാമിന്റെ മൂന്നാമത്തെ സ്ട്രാറ്റജിയാണ്. ഒന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്ന യുദ്ധത്തെ പറ്റി ഞാൻ പറയുന്നുണ്ട്, രണ്ടാമത്തെ സന്ധിയെ പറ്റി, മൂന്നാമത്തത് മറ്റുള്ളവരെ കൈകാര്യകർത്താക്കളാക്കുന്നതിനെ പറ്റിയാണ്. മറ്റുള്ളവർ നിങ്ങൾ കൈകാര്യകർത്താക്കളാക്കുക, ഇത് വലിയ ഒരു സാമൂഹ്യമായ രാഷ്ട്രീയമായ ഒരു സ്ട്രാറ്റജിയാണ്. ലോകത്ത് പിടിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്ന, വിജയിക്കാൻ ആഗ്രഹിക്കുന്ന, സ്വന്തം കാര്യങ്ങൾ നേടാനായി ഏതൊരു സമുദായവും പുലർത്തേണ്ട ഒരു കാര്യം മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമല്ലേ, എല്ലാവർക്കും ഇത് ബാധകമാണ്. ഏത് സമുദായത്തിനും ഇത് ബാധകമാണ്. അവർ അവരുടെ സുരക്ഷാ ചുമതല മറ്റുള്ളവരെ ഏൽപ്പിച്ചുകൊണ്ട് കൈയും കെട്ടിയിരിക്കുന്ന ഒരു സമുദായത്തിനും അവർക്ക് ആത്മജീവിക്കാൻ കഴിയില്ല. പ്രവാചകൻ അങ്ങനെ കരുതിയിരുന്നെങ്കിലോ? പ്രവാചകൻ മദീനയിൽ പോയപ്പോൾ അവിടെയുള്ള ഔസും ഹദ്റജുമൊക്കെ അവരെ കാര്യങ്ങളെ ഏൽപ്പിച്ചിട്ട് അവർ രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു പ്രവാചകന്റെ അവസ്ഥ? അപ്പൊ ഇത് ലോകത്ത് അന്തസ്സോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, അഭിമാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, സുരക്ഷിതത്വത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സമൂഹവും ഉയർത്തിപ്പിടിക്കേണ്ട ഒരു പൊതു പോളിസിയാണ് അവരുടെ ആശയങ്ങളോട് യോജിപ്പില്ലാത്ത, അവരുടെ താല്പര്യങ്ങളോട് യോജിപ്പില്ലാത്ത, അവരുടെ വളർച്ചയിൽ താല്പര്യമില്ലാത്ത, അവരുടെ പുരോഗതിയിൽ താല്പര്യമില്ലാത്ത, അവരുടെ നാശവും തകർച്ചയും സ്വപ്നം കാണുന്ന ഒരു ദർശനവുമായിട്ടോ ഒരു ഗ്രൂപ്പുമായിട്ടോ ഒരു സമുദായ വിഭാഗവുമായിട്ടോ അവരത് നിങ്ങളുടെ കൈകാര്യകർത്താക്കളായി വിശ്വസ്തരായി നിങ്ങളുടെ നിയന്ത്രണം അവർക്ക് നിങ്ങൾ വകവെച്ചു കൊടുക്കരുത്. അല്ലാതെ ഇനി വ്യക്തിബന്ധങ്ങളുമായി ബന്ധപ്പെട്ടതല്ല. രണ്ടാമത്തെ കാര്യം ഇതിൽ പറയുന്നത്, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഈ പറയുന്ന വ്യക്തിബന്ധങ്ങളല്ല, ഇത് രാഷ്ട്രീയ ബന്ധങ്ങളെ പറ്റിയാണ്. ഇത് പൊളിറ്റിക്സ് ആണ്. ഇത് നിങ്ങൾ ഉയർത്തിപ്പിടിച്ച ഇന്ത്യയിലെ 73 വർഷമായി മുസ്ലിം സമൂഹം എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ല ചെയ്യേണ്ടത് എന്നാണ് ഈ പറയുന്നത്. ഒന്നുമല്ല, പച്ചയായിട്ട് പറഞ്ഞത് തന്നെയാണ്. നിങ്ങൾ ഈ 73 വർഷമായി ഈ രാജ്യത്ത് നിങ്ങൾ 20 കോടി ജനങ്ങളുണ്ട്. നിങ്ങൾ ആരെയാണ്, നിങ്ങളുടെ വലിയ ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ആരാണ് വലിയ? നമ്മുടെ വലിയ ആരാണ്? നമ്മുടെ വലിയ ആരാണ്? ഒരു കുടുംബത്തിന് ചോദിച്ചാൽ ആ കുടുംബത്തിന്റെ വലിയ അമ്മയാണ്. ഈ സമുദായത്തിന്റെ വലിയ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? ഇന്ത്യയിൽ മുസ്ലിം സമുദായത്തിന് വലിയില്ല, ഒരു വലിയില്ല. നമ്മൾ മറ്റുള്ളവരെ വലിയാക്കിയിരിക്കുകയാണ്. നമ്മുടെ വലിയ ആരാണ് എന്ന് ചോദിച്ചാൽ ഓരോരുത്തരും ഓരോ വലിയാണ് പേര് പറയും. ആ വലിയാണ് നമ്മുടെ ഈ കൊലത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 73 വർഷമായി നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വിഷയത്തിലും ബാബറി മസ്ജിദ് മുതൽ ലേഖസിൽക്കോട് മുതൽ കാശ്മീർ മുതൽ വർഗീയ കലാപം വരെ മുതൽ കഴിഞ്ഞാൽ ഞാൻ സൂചിപ്പിക്കുന്നു, അന്ന് മുതൽ ഇന്ന് വരെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ വലിയാക്കി വച്ചിരിക്കുന്ന വ്യത്യസ്തമായ ആളുകളും നേതാക്കന്മാരും ഉത്തരവാദപ്പെട്ടവരും ഈ സമുദായത്തെ ദുർബലവും നിസ്സഹായവുമായ ഈ സമുദായം എന്തുകൊണ്ട് നിസ്സഹായമായി പോയി എന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങനെ മറ്റുള്ളവരും വലിയാക്കി വലിയില്ലാത്ത അവസ്ഥയായി. വലിയില്ലാത്ത അവസ്ഥ ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. അതുകൊണ്ടാണ് നമ്മുടെ ഈ പൗരത്വ പ്രക്ഷോഭം പോലും അതിന് വളരെ ആസൂത്രിതമായ സ്ട്രാറ്റജി ആവിഷ്കരിക്കാൻ ആവശ്യമായ ഒരു സംവിധാനം, വൃത്തിയുള്ള ഒരു സംവിധാനം ഇപ്പോഴും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ദേശീയ ജോലി ഇല്ലാത്തതിന്റെ കാരണം ഇതാണ്. ഈ 73 വർഷമായി അങ്ങനെയൊന്നും വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചു. അങ്ങനെയൊന്നും വേണ്ട നമുക്ക്. നമുക്ക് മതപരമായ സംവിധാനങ്ങൾ മാത്രം മതി, അല്ലെങ്കിൽ സാമുദായികമായ സംവിധാനങ്ങൾ മാത്രം മതി, അതിന്റെ അപ്പുറത്തേക്കുള്ള മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുക്കുക എന്ന അത്യന്തം അപകടകരമായ ഒരു ഗ്രാൻഡ് ഡിസൈൻ നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെടുകയും നമ്മളതിനെ വിറകെ പോവുകയും ചെയ്തതിന്റെ ഒരു പ്രത്യാഘാതമാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ നിർണായകമായ ഘട്ടത്തിൽ ഇത്രയും ഭയാനകമായ ഒരു വർഗീയ കലാപം നടക്കുകയും ഈ വർഗീയ കലാപത്തിൽ എല്ലാവരും ചൂണ്ടിക്കാണിച്ചത് മാതിരി മറ്റു പല വർഗീയ കലാപങ്ങളിലും പേരിനെങ്കിലും ഒരു കാരണമുണ്ടായിരുന്നു. സിഖ് കലാപം, ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു എന്ന ഒരു കാരണമുണ്ടായിരുന്നു. ഗുജറാത്ത് കലാപം ചെയ്തത് ആരോ എന്തോ ആയിക്കൊള്ളട്ടെ, എങ്കിലും പറയുന്നതിന് ഗോത്ര ദീപാനന്ദം എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. ഡൽഹിയിലെ കലാപത്തിൽ ഒരു കാരണവും ചൂണ്ടിക്കാണിക്കാൻ മനസ്സിലാക്കാൻ ഒരു കാരണം ചൂണ്ടിക്കാണിക്കാനില്ല. ലോക മാധ്യമങ്ങൾ ഇങ്ങനെ ഇന്ത്യയിലെ ഒരു കലാപം ലോകത്തെ ഉണ്ടായിട്ടില്ല. ബ്രിട്ടനും യു എനും അമേരിക്കയും അറബ് രാജ്യങ്ങളും അനേഷ്യ എല്ലാ രാജ്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കരമായ ഏകപക്ഷീയമായ ഒരു ജനോസൈഡ്, ഇതൊരു കൂട്ടക്കൊല, ഇതൊരു കൂട്ടക്കൊലയാണ്, നരഹത്യയാണ് എന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ചെറിയ കാരണം പോലും, ഒരു വാക്കുകൊണ്ടുള്ള പ്രലോഭനം പോലും അവർ ചൂണ്ടിക്കാണിക്കും. വളരെ സമാധാനപരമായി സമരം. അപ്പൊ എവിടെ പോയി സമാധാനത്തിന്റെ? ഇതാണ് ഇവിടെ നടന്നത്. ഒരു കാരണം ഇന്ത്യ ചരിത്രത്തിൽ പേരിന് പോലും ഒരു കപട കാരണം പോലും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത ഒരു കലാപമാണ്. ആ കലാപത്തോട് പോലും ഈ രാജ്യത്ത് നമ്മളുടെ രക്ഷകന്മാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, നമ്മുടെ നീതിന്യായ സംവിധാനം സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, ഈ ബാലൻസിംഗിലാണ് വീണ്ടും അടുത്ത് നിൽക്കുന്നത്. നിങ്ങൾക്ക് കപിൽ മിശ്രയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ മറുഭാഗത്തും രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുന്ന കൂടി എന്ന് സുപ്രീംകോടതി ചോദിക്കാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് ചോദിക്കാം, അങ്ങനെ ഒരു റിക്വസ്റ്റ് കോടതിയുടെ മുന്നിൽ ഉണ്ടോ എന്ന്? ഇല്ലല്ലോ. അപ്പൊ ബാലൻസിംഗിന് വേണ്ടി എവിടെ നിങ്ങൾ നാലുപേരെ അറസ്റ്റ് ചെയ്യണം. ആ ഉത്തരവ് കിട്ടിയപ്പോൾ ഉടനെ തന്നെ രാജ്യം സേനയെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഡൽഹിയിൽ ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ടത് AAPയുടെ ഒരു മുസ്ലിം കൗൺസിലറാണ്. അദ്ദേഹത്തിന്റെ വീടാണ് ഈ പ്രധാന കലാപകാരിയായ കപിൽ മിശ്രയുടെ കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആരാരെയാണ് വലിയാക്കിയിരുന്നത്? ഈ കപിൽ മിശ്രയുടെ ഇലക്ഷന്റെ ഓഫീസ് ഈ താഹിർ ഹുസൈന്റെ വീടായിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ കപിൽ മിശ്രയാണ് ഇന്ന് ഈ രൂപത്തിൽ അവിടെ ഈ ഭീകരമായ കൂട്ടങ്ങളിൽ നേതൃത്വം നൽകിയത്. ഇത്തരം ആളുകളെയാണ് നമ്മുടെ മുസ്ലിം നേതാക്കന്മാർ രക്ഷകരായി പാർലമെന്റിലേക്കും അസംബ്ലിയിലേക്കും ഒക്കെ നമ്മൾ കൊണ്ടു നടന്ന് മത്സരിപ്പിച്ച് ഇവരൊക്കെ നമ്മളെ രക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് എങ്കിൽ നമ്മളത് ആലോചിച്ച് നോക്കുക. ആ ഒറ്റ മാത്രം മതി, അദ്ദേഹത്തിന്റെ വീട്, ആ വീട്ടിലാണ് അതിന്റെ മുഴുവൻ പ്രചാരണം നടത്തിയത്. ഇദ്ദേഹമായിരുന്നു പ്രചാരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഇന്ന് ഇദ്ദേഹം ജയിലിൽ, പ്രതിരോധിച്ച വ്യക്തി ജയിലിൽ, കലാപകാരി ഇപ്പോഴും തൊട്ടിട്ടില്ല. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ. അപ്പൊ നിങ്ങൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം, അതിന് പരിഹാരം എന്താ എന്ന്? പരിഹാരമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ പൂജക്കാരെ പറയുന്നു മാത്രമേ പ്രശ്നമുള്ളൂ, പരിഹാരമൊക്കെ അറിയായി ഒന്നുമില്ല. പരിഹാരമൊക്കെ പ്രത്യേകിച്ചാൽ പറയേണ്ട, പരിഹാരമൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആരോ എവിടെന്നോ പറഞ്ഞു പഠിപ്പിച്ചു, നിങ്ങൾ ഒരിക്കലും രാഷ്ട്രീയമായി നിങ്ങൾ സംഘടിച്ചു പോകരുത്, അതിനെ തകർക്കാനാവശ്യമായ എല്ലാ സംവിധാനവും ഉണ്ടാക്കും. നിങ്ങൾ മതകീയമായിട്ടും സംഘടിച്ചു പോകരുത്, അതിനെ തകർക്കാനും നിരന്തരമായ ശ്രമം നടത്തും. നിരന്തരമായ ശ്രമം. മുസ്ലിം സമുദായം മതപരമായി സംഘടിക്കരുത്, സാമുദായികമായി സംഘടിക്കരുത്, രാഷ്ട്രീയമായി സംഘടിക്കരുത്. മതപരമായി സംഘടിക്കരുത് എന്ന കാര്യം നമ്മൾ നേരത്തെ തീരുമാനിച്ചു. സാമുദായികമായി സംഘടിക്കുന്ന അവസ്ഥ വന്നപ്പോൾ ആ സംഘടനയെ പോലും തകർക്കാൻ ആവശ്യമായ ആസൂത്രണങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അറിയാമല്ലോ, അവരുടെ വായിൽ നിന്ന് വീണതല്ല, ഓരോ സമയത്തും കൂടുതൽ അപകടകരമായത് അവരുടെ വായിൽ വീണുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ വീണതല്ല, മിനിഞ്ഞാണ് വീണതിനേക്കാൾ അപകടകരമായത് ഇന്നലെ. കഴിഞ്ഞ കൊല്ലം വീണതിനേക്കാൾ അപകടകരമായ ഈ കൊല്ലം. കഴിഞ്ഞ മാസം വീണതിനേക്കാൾ അപകടകരമായ പ്രസ്താവനകൾ ഈ മാസം അവർ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മുസ്ലിം സമുദായം ഒരിക്കലും യോജിച്ചു നിൽക്കരുത് എന്ന കാഴ്ചപ്പാടിൽ, രാഷ്ട്രീയമായിട്ടാണെങ്കിൽ ഈ ജന്മത്തിൽ നിങ്ങൾ സംഘടിച്ചേ പോകരുത്. ഈ മൂന്ന് തലത്തിലുള്ള സംഘാടനത്തെയും തകർക്കുക എന്നത് ഇവരുടെ അജണ്ടയാണ്. അതിൽ നമ്മൾ നിന്നു കൊടുക്കുകയാണ്. ഇത് മനസ്സിലാക്കാൻ നേരം എവിടെയാണ് പോകേണ്ടത്? അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഈ ഒലിയ 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 എന്ന വാക്ക് ആവർത്തിച്ച് ഉപയോഗിക്കുകയാണ്. നിങ്ങൾ ലോകത്ത് ഒരാളെയും, ക്രിസ്തവരാകട്ടെ, ഹിന്ദുരാകട്ടെ, ജാതികളാകട്ടെ, മുസ്ലിങ്ങളാകട്ടെ, അഫ്രിക്കകളാകട്ടെ, നിങ്ങളല്ലാത്ത ആരെയും നിങ്ങൾ ഒലിയാക്കില്ല. അത് സൗഹാർദ്ദത്തിനോ സാമൂഹ്യ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല ഒരവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. നമുക്ക് വളരെ പോസിറ്റീവായ അവസരങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപാട് തിരിച്ചറിവുകൾ ലോകം മുഴുവൻ ഇന്ത്യൻ മുസ്ലിം സമൂഹത്തിന്റെ നീതിപക്ഷത്തിൽ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ചരിത്രത്തിലില്ലാത്ത രൂപത്തിൽ ഐക്യരാഷ്ട്രത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേറ്റിന്റെ നിയമനിർമ്മാണത്തിൽ അവർ ഇവിടത്തെ സുപ്രീംകോടതിയിൽ അവർ കക്ഷിയെല്ലാം തീരുമാനിക്കൊള്ളട്ടെ. അത് മുസ്ലിം സമൂഹത്തിന്റെ ഏതോ അർത്ഥത്തിലുള്ള വലിയ ഒരു 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 പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ടും വമ്പിച്ച പിന്തുണ ലഭിച്ചതിന്റെ ഫലമായിട്ടുമാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രക്ഷോഭം വലിയ ബഹുജന സമരമാക്കിയതിന്റെ ടെമ്പോ നിലനിർത്തിക്കൊണ്ട് കേവലം ആലങ്കാരികമായ സമരങ്ങളല്ല, കേവലം ആഘോഷപരമായ സമരങ്ങളല്ല, ശരിക്കും തന്നെ ഒരു സമരത്തിന്റെ രൂപത്തിലേക്ക് വരാവുന്ന രൂപത്തിലുള്ള അക്രമരഹിതമായ എന്നാൽ ലോകം ശ്രദ്ധിക്കുന്ന ഗവൺമെന്റിന്റെ സമ്മർദ്ദത്തിലാക്കുന്ന ഇപ്പോൾ ലോകത്തിലേക്ക് സൈനികന്മാരുള്ള വലിയ വലിയ ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകുവാനുള്ള ഒരു വലിയ സ്ട്രാറ്റജി ഇന്ത്യൻ മുസ്ലിം നേതൃത്വത്തിന് ആവിഷ്കരിക്കാനുള്ള ഒരു വിശാലമായ തൗഫീഖും വെളിച്ചവും അല്ലാഹു പകർന്നു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله